വേദിയിലെ പ്രമുഖരായ വ്യക്തികളെ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, വിശേഷിച്ച് മീഡിയ അക്കാഡമിയുടെ ഭാഗമായ പഠന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മിടുമിടുക്കന്മാരും മിടുമിടുക്കുകളുമായ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, ഒരുപാട് കൗതുകകരവും വിജ്ഞാനപ്രദവും സവിശേഷവുമായ വിശദാംശങ്ങളുടെ ഒരു ശേഖരമാണ് ശ്രീ തോമസ് ജേക്കബ്. അത് സംബന്ധിച്ച് അധ്യക്ഷൻ ശ്രീ ആർ എസ് ബാബു തന്നെ പരാമർശിച്ചു. അതുപോലെ തന്നെ സവിശേഷമായ വിശദാംശങ്ങൾ ഓർത്തുവെക്കുന്ന പ്രമുഖനായ മറ്റൊരു മാധ്യമ പ്രവർത്തകനാണ് ശ്രീ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. സംഗീതവുമായി ബന്ധപ്പെട്ട് അതുപോലെ പറയാവുന്ന വ്യക്തിത്വമാണ് നമ്മുടെ ഒപ്പമുള്ള പണ്ഡിറ്റ് രമേശ് നാരായണൻജി. ഇങ്ങനെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് എന്നെ സംസാരിക്കാൻ ക്ഷണിച്ച പ്രിയ സുഹൃത്ത് പതിവ് രീതിയിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഞാനിപ്പോൾ നിർദ്ദേശം മറികടന്നിരിക്കുകയാണ്. രണ്ട് വാക്കല്ല, ഒരുപാട് വാക്കുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു സമ്പ്രദായ പ്രകാരം നമ്മൾ ഉപയോഗിക്കുന്ന ചില ശൈലികളുണ്ട്. അത്തരം ശൈലികൾ ലോകചരിത്രത്തിൽ വളരെ കൗതുകകരമായ സന്ദർഭങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരമൊരു കാര്യം ശ്രീ തോമസ് ജേക്കബ് വേണമെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളോട് പറയും. അത് പറയേണ്ട കാര്യമില്ല, ഓർത്താൽ മതി. ആർക്കും പ്രൊഫസർ ഗൂഗിളിനോട് ചോദിച്ചാൽ ഇപ്പോൾ ഈ പല കാര്യങ്ങളും അറിയും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ ഒരു ചടങ്ങിൽ ക്ഷണിക്കുന്ന വ്യക്തി പറഞ്ഞത് നവ് ഐ ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ പേര് പറയുന്നത് അതാർക്കും ബാധകമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടു ഗീവ് ഹിസ് അഡ്രസ്, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആസ് റിക്വസ്റ്റഡ് ഐ ആം ഗിവിംഗ് മൈ അഡ്രസ്, 10 Downing Street, താങ്ക് യു വെരി മച്ച്. കാരണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി താമസിക്കുന്നത്, ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു പ്രത്യേക കെട്ടിടം നിർമ്മിക്കുന്നുണ്ട് താമസിക്കാൻ, അതിൻ്റെ അനുബന്ധമായിട്ടൊരു പാർലമെൻറ്റും കിട്ടുന്നുണ്ട്. പക്ഷേ ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയുടെ താമസ സ്ഥലത്തിൻ്റെ പേര് ഡൗണിംഗ് സ്ട്രീറ്റിലെ 10th number വസതിയാണ്. അപ്പം അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് കൗതുകകരമായി ചർച്ചിലിനെ പോലുള്ള പ്രധാനമന്ത്രിമാരാണ് ബ്രിട്ടനിലുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കുകളും അധികപ്പറ്റാണ്, അധിക പ്രസംഗമാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്ന് എനിക്ക് വളരെ ഭംഗിയായിട്ടറിയാം. ഈ സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമ മേഖലയുടെ ഇന്നത്തെ അവസ്ഥ. മാധ്യമ പ്രവർത്തനമെന്ന സൂക്ഷ്മ പരിശോധനയിൽ തികച്ചും അനൗപചാരികം എന്ന് തന്നെ നിർവചിക്കേണ്ടി വരുന്ന ഈ മേഖല മറ്റെല്ലാ ഔപചാരിക മേഖലകളെ സംബന്ധിച്ചുമുള്ള ഏറ്റവും സൂക്ഷ്മമായ ഒരു ഓഡിറ്റിംഗ് ഏജൻസിയാണ് അന്തിമ വിശകലനം. പക്ഷെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടനയിൽ മാധ്യമങ്ങളെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കുന്നത് സംബന്ധിച്ചോ മാധ്യമങ്ങളുടെ പ്രവർത്തന പരിധിയെക്കുറിച്ചോ ഒന്നുമില്ല. പിന്നീട് പല നിയമങ്ങളും, ഇപ്പോൾ ഡിഫമേഷൻ ബില്ല് പോലുള്ള നിയമങ്ങൾ വന്നു, അത് പിൻവലിക്കേണ്ടി വന്നു മാധ്യമ പ്രവർത്തകരായ രംഗത്ത് വന്നതോടുകൂടി. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച് ഉൾക്കൊള്ളിച്ചിട്ടുള്ള അടിസ്ഥാന പരിപ്രേക്ഷ്യമാണ്, കാഴ്ചപ്പാടാണ് മാധ്യമങ്ങൾക്കും സംരക്ഷണത്തിനായിട്ടുള്ളത്. മാധ്യമങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ മനുഷ്യരാശിയുടെ ജീവിതത്തിൽ, സമൂഹത്തിൻ്റെ ജീവിതത്തിൽ അർത്ഥഗംഭീരമായ ഇടപെടലുകൾ ആരൊക്കെ നടത്തിയിട്ടുണ്ടോ അവരെല്ലാം മാധ്യമരംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ കാരണവരെ ഓർക്കാതൊന്നും സംസാരിക്കാൻ പറ്റില്ല. അത് കാരണവർ കാർൽ മാർക്സ് ആണ്. ലോകത്ത് ഏറ്റവും പ്രമുഖനായ പത്രപ്രവർത്തകരിൽ ഒരാളായിരുന്നു കാർൽ മാർക്സ്. എന്ന് മാത്രമല്ല, മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രവാചക സദൃശ്യമായ ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ചൊരു നിയമത്തിലൂടെ ഒന്നും കൊണ്ടുവരേണ്ടതല്ല. ഒരു ആധുനിക സമൂഹത്തിൽ മാധ്യമങ്ങൾ ഉണ്ടാവണം, മാധ്യമങ്ങൾ സ്വതന്ത്രവുമായിരിക്കണം. ആ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗത്തിനെതിരായി പ്രവർത്തിക്കേണ്ടത് മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങൾ തന്നെയാണ് അത് ഉറപ്പാക്കേണ്ടത്. അങ്ങനെ തുടങ്ങി നമ്മുടെ രാജ്യത്തെ എക്കാലവും ഓർമ്മിക്കേണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വ്യക്തിത്വം ആരാണ്? പത്രപ്രവർത്തകനായിരുന്ന മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം പ്രൂഫ് നോക്കേണ്ടത് എങ്ങനെ, എഡിറ്ററുടെ ജോലി എങ്ങനെ, ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ മുമ്പ് മനസ്സിലാക്കിയിരുന്നില്ല. കുറെ നാൾ മുമ്പ് ഡൽഹിയിലൊരു ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ കുറഞ്ഞ സമയം കൊണ്ട് ചെന്നെത്താവുന്നതെല്ലാം നോക്കിയപ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള മഹാത്മാഗാന്ധി സ്വന്തം കൈപ്പടിയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനിടയായത്. കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രി EMS പത്രപ്രവർത്തകനായിരുന്നു, പത്രാധിപരായിരുന്നു. പത്രങ്ങളിൽ സമകാലിക വിഷയങ്ങളെ സംബന്ധിച്ചും മൗലിക പ്രാധാന്യമുള്ള രാഷ്ട്രമീമാംസാപരവും ദാർശനികവും സാംസ്കാരികവും ഒക്കെ ആയ വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ EMS എഴുതിയോടത്തോളം മലയാളികൾ മറ്റാരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ മീഡിയ അക്കാഡമിയുടെ ഭാഗമായി പഠിക്കുന്ന എൻ്റെ ചങ്ങാതിമാരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മേഖല മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ മഹാരഥന്മാർ, ഈ പട്ടികയിൽ ഇനി കൂട്ടിച്ചേർക്കാൻ ഒരുപാട് പേരുകളുണ്ട്, അതിന്റെ ആവശ്യമില്ല. ലോകത്തെ ഒരു പ്രമുഖന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ഒരു പ്രമുഖന്റെ കാര്യം ഞാൻ പറഞ്ഞു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി, നാഷണൽ ഹെറാൾഡ് ഇന്നത്, അതിന്റെ അവസ്ഥ എന്തെന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഏറ്റവും പ്രമുഖനായ പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം. പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി വിശിഷ്ടങ്ങളായ രചനകൾ അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. ആ പാർട്ടിയുടെ ഇന്നത്തെ വിവിധ നിലവാരത്തിലുള്ള ആളുകളെല്ലാം നെഹ്റുവിന്റെ ഈ പുസ്തകങ്ങളും കൂടെ ഇടയ്ക്ക് വായിക്കാൻ സമയം കണ്ടെത്തും. പ്രത്യേകിച്ച് അതിന്റെ കോപ്പിറൈറ്റുള്ള ആളുകളേക്ക് എനിക്കറിയാം, അവരൊക്കെ ഇത് വായിക്കുന്നുണ്ടോന്നുള്ള കാര്യത്തിലൊക്കെ തോമസ് ജേക്കബ് സാറിനാണ് അത് സംബന്ധിച്ചും വിളിച്ച വിഷയം കഴിയുക. അദ്ദേഹം ഇപ്പം എന്തായാലും അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പത്രത്തിൽ നിന്ന് വിമുക്തനായ സ്ഥിതിക്ക് കുറച്ചും കൂടെ തുറന്ന് ഇതുപോലുള്ള സത്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മാധ്യമരംഗം എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനമാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് മാനസിക ഗുരുക്കന്മാരായി നിങ്ങൾ ചിലരെ കാണണം. പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഗുരുക്കന്മാരായിട്ടുള്ള ഇവരെല്ലാം, വിശേഷിച്ച് ശ്രീ തോമസ് ജേക്കബും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളും, അവർ നിങ്ങൾക്ക് നിങ്ങളെ നേരിട്ട് പല കാര്യങ്ങളും പഠിപ്പിക്കുകയും നിങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് അവർ പ്രവർത്തിച്ച് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് പുറമെ കേരളത്തിൽ സംസാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ സ്വദേശാഭിമാനിയെ ഓർക്കാതെ നമുക്ക് മാധ്യമരംഗത്തെ കടമകളെക്കുറിച്ച് ചർച്ച സാധ്യമല്ല. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാട്ടിനെ എന്നത് തൻ്റെ സമീപനത്തിൻ്റെ അടിസ്ഥാന സങ്കല്പമായി പിന്തുടർന്ന അദ്ദേഹത്തെ ഓർക്കുന്നതോടൊപ്പം തന്നെ സ്വദേശാഭിമാനി സ്ഥാപിച്ച് പത്രാധിപർക്ക്, ഒരു പത്രം പത്രാധിപരുടേതാണ്, ഒരു സിനിമ സംവിധായകൻ്റെതാണെന്ന് പറയുന്നത് പോലെ, ഒരു ഗാനം അതുപോലെ ഗാനരചയിതാവ് വേണം, സംഗീത സംവിധായകൻ വേണം, അതിൻ്റെ ആവിഷ്കർത്താവ് വേണം. അവർ മൂന്നുപേരും അവരുടെ പ്രതിഭ വിളക്കി ചേർത്താലേ ഒരു ഗാനം നാം മറക്കാത്ത ഗാനമായിട്ട് മാറുകയുള്ളൂ. പക്ഷേ ചില മേഖലകളിൽ അവസാന വാക്ക് പറയാൻ ഒരാളുണ്ട്, അത് പത്രാധിപരാണ്. അതുകൊണ്ട് എൻ്റെ പത്രത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അവസാന വാക്ക് സ്വദേശാഭിമാനി എന്ന അവരുടെ നാമധേയത്തിൽ പിന്നീട് പ്രസിദ്ധനായ വ്യക്തി അദ്ദേഹത്തിന് നൽകിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹത്തെയും എങ്ങനെയായിരിക്കണം ഒരു പത്രത്തിൻ്റെ ഉടമ എന്നതിൻ്റെ മാതൃകയും നമ്മുടെ നാട്ടിലാണുള്ളത്. ആ രണ്ട് പേരും കൊണ്ട് എങ്ങനെയാണ് വ്യത്യസ്ത പേരുകളിൽ നിന്നും അവരുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പല ആശയങ്ങളും ഉണ്ടാകാമെങ്കിലും അതിനെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് മനുഷ്യരാശിയുടെ മഹത്വത്തിനും മുന്നേറ്റത്തിനും വേണ്ടി, സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കും അനീതികൾക്കും വിരാമം കുറിക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് വലിയ സംഭാവന നൽകാനുണ്ട് എന്നതിന് മാതൃക കാണിച്ചവരാണ്. അതുകൊണ്ട് നാട് കടത്തപ്പെട്ടു. അങ്ങനെയല്ല, അതെല്ലാം നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാവും എന്ന് ഞാൻ കരുതുകയാണ്. മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ അച്ചടി മാധ്യമങ്ങളായിട്ടൊന്നും ഒതുക്കാൻ കഴിയില്ല. ദൃശ്യമാധ്യമങ്ങൾ വന്നിരിക്കുന്നു, ഓൺലൈൻ മാധ്യമങ്ങൾ വന്നിരിക്കുന്നു. ഇവിടെ മീഡിയ അക്കാഡമിയുടെ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായി ദൃശ്യമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഫോട്ടോ ജേർണലിസത്തിലോ ഒക്കെ പരിശീലനം നൽകപ്പെടുന്നുണ്ടോ എന്നെനിക്ക് അധികം അറിഞ്ഞുകൂടാ. ഈ തൊട്ടടുത്ത ദിവസം ഈ ക്യാമറ എങ്ങനെ നമ്മുടെ നാടിൻ്റെ നാടറിയേണ്ട യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവരുന്നു, ക്യാമറ ഒരു വിമർശനായുധം പോലെ കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രതിഭാശാലികളായ ഫോട്ടോഗ്രാഫർമാർ എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് യാദൃച്ഛികമായി ഡൽഹിയിൽ പോയപ്പോൾ യാദൃച്ഛികമായി എനിക്ക് കിട്ടിയ ഒരു ഗ്രന്ഥം രഘുറായി ആർ എസ് ബാബു തന്നെ മുൻകൈയെടുത്ത് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. രഘുറായി ബാബുവിന്റെ സംഭാഷണത്തിനിടയ്ക്ക് സത്യജിത് റേയെക്കുറിച്ചും പറഞ്ഞു. സത്യജിത് റേയെക്കുറിച്ചുള്ള രഘുറായിയുടെ ഒരു നിരീക്ഷണം ഒരു പുസ്തകമായി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ കോവിഡിനിടയിലാണ്, കോവിഡിന്റെ നാളുകളിലാണ് അദ്ദേഹം തൻ്റെ പഴയ റഷസും അതിലൂടെ എല്ലാം സഞ്ചരിച്ച് ഒരുപാട് സമയമെടുത്തിട്ടാണ് എഡിറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് വളരെ കുറച്ച് വരികൾ മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് വളരെ കുറച്ച് നിരീക്ഷണങ്ങളും കുറിപ്പുകളേ ഉള്ളൂ, ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ്സാണ്. സത്യജിത് റേയുടെ അദ്ദേഹത്തിന്റെ സർഗാത്മക പ്രവർത്തനത്തിനിടയിൽ സത്യജിത് റേ അറിയാതെ അദ്ദേഹത്തെ രഘുറായി എങ്ങനെ പകർത്തിയെടുത്തു എന്ന് കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വന്നു കയറുന്നതിനിടയ്ക്ക് ഒരു മാധ്യമത്തിന്റെ പ്രതിനിധി ഈ വർഷാവസാനത്തെ ചില കണക്കെടുപ്പുകളുണ്ടല്ലോ ഓരോരുത്തരെ വിളിച്ചിട്ട്, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ വായിച്ചതിൽ നിങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കൃതി ഏത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു യോഗസ്ഥലത്ത് എത്തിയതേ ഉള്ളൂ, നിങ്ങൾ മെസ്സേജ് ഇട്ടോളൂ. ഞാൻ പറയാൻ പോകുന്ന ഒന്ന് ഈ രഘുറായിയുടെ പുസ്തകമാണ്. അപ്പം ഫോട്ടോഗ്രാഫിയുടെ പരിശീലനം മാധ്യമ പഠനത്തിന്റെയും പരിശീലനത്തിന്റെയും ഭാഗമായിട്ട് ആരെങ്കിലും തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. നമ്മൾ ഏത് മേഖലയിൽ പരിശീലനം നേടാൻ തീരുമാനിച്ചാലും അവിടെ ആ മേഖലയിൽ അന്യാദൃശ്യമായ ചില പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശേഷി, ഭാവന, ലക്ഷ്യം അതുണ്ടാവണം. ഞാൻ ഫോട്ടോഗ്രാഫറാകട്ടെ, ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന ആളാകട്ടെ, ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാകട്ടെ, അവിടെ നിങ്ങൾ പോരാ എന്ന് ഒരാൾ പരാതി പറയുന്ന വിധത്തിൽ ഒരു ശരാശരിത്വമായിക്കൂടാ എന്റെ സംഭാവന എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിലെല്ലാമുള്ള പ്രവർത്തനങ്ങൾക്ക്, ആ നിലയിൽ നിങ്ങളെ ഉയർത്താനുള്ള പരിശ്രമങ്ങൾക്ക് മീഡിയ അക്കാദമിയുടെ ഇന്നത്തെ നേതൃത്വം വളരെ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതിന്റെ ഉത്തമ നിദർശനമാണ് ഈ പ്രതിഭാശാലികളെ വെച്ചുകൊണ്ട് ഈ മാധ്യമ ജാലകം എന്ന ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. ആ ഓരോ എപ്പിസോഡും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അത് കാണാൻ ഞാൻ ശ്രമിക്കും. കാര്യം ഇവരെയൊക്കെ എനിക്കറിയാം, അവരെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ശ്രീ തോമസ് ജേക്കബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെ സംസാരിച്ചാലും നമുക്ക് പുതിയ എന്തെങ്കിലും ഒരു വിവരം ആ പ്രസംഗത്തിൽ, എത്ര എത്ര ഹ്രസ്വമായ പ്രസംഗമായാലും. മലയാള മനോരമ വാരികയിലോട് വലിയ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ, അത് ഞാൻ തുറന്നു പറയുകയാണ്. മറ്റൊന്നും കൊണ്ടുമല്ല, മലയാള മനോരമ പത്രത്തോടുള്ള എൻ്റെ സമീപനവുമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രങ്ങളുടെ പട്ടിക നോക്കുമ്പോൾ മനോരമ അതിനകത്തുണ്ട്. അത്ര പ്രാധാന്യമുള്ളൊരു പത്രമാണ് മനോരമ, മറ്റുള്ള വിയോജിപ്പുകളെല്ലാം മറ്റൊന്നും. മലയാള മനോരമ വാരികയെ സംബന്ധിച്ചും എനിക്ക് പലതരം വിമർശനമുണ്ട്. പക്ഷെ മലയാള മനോരമ വാരിക എന്നെ വായിക്കാൻ നിർബന്ധിക്കുന്ന ഒരാളാണ് ശ്രീ തോമസ് ജേക്കബ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു പങ്ക്തി അതിനകത്തുണ്ട്. അതെവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ ഇത്ര പേരത് വായിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ ഇനി അടുത്തതൊന്ന് വായിക്കുക. അല്ല, മറ്റൊന്നും നിങ്ങൾ വായിക്കരുത് കേട്ടോ. ഞങ്ങളുടെ വായനാശീലത്തെ വഴിതെറ്റിച്ചു ബേബി എന്നൊരു വിമർശനം എൻ്റെ നേരെ വരാൻ ഇടയാവരുതെന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. തപാശിന് പറഞ്ഞാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വായിക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്താണെങ്കിലും വായിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ചിലപ്പോൾ ചിലത് വായിക്കുമ്പോൾ നമ്മളെന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആകരുത് എന്ന് പഠിക്കാനായിരിക്കും ചില വായന നമ്മളെ സഹായിക്കുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിരക്കും, അദ്ദേഹത്തോട് ഉള്ളത് കൊണ്ട് ഞാൻ പറയില്ല, അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സംസാരിക്കാൻ അവസരം. അപ്പം അത്തരത്തിലുള്ള സവിശേഷമായ ഒരു രചനാശൈലിയും ആ ശൈലിയിലൂടെ നമുക്ക് വായനക്കാർക്ക്, വായനക്കാരികൾക്ക് പുതുതായി പലതും അറിവിൻ്റെ നുറുങ്ങുകൾ, വളരെ ശ്രദ്ധേയങ്ങളായ വിവരങ്ങൾ ഇതെല്ലാം പകർന്നു തരാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രാപ്തി, അദ്ദേഹവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിലെ പഠനാനുഭവങ്ങളിൽ നിങ്ങൾക്ക് അവിസ്മരണീയമാവും എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അദ്ദേഹം മാധ്യമ നിരൂപണത്തെ ഒരു സർഗാത്മക പ്രവൃത്തിയാക്കി മാറ്റിയിട്ടുണ്ട്. കൈരളി ചാനലിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള മാധ്യമ വിചാരം, എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും മാധ്യമങ്ങളിൽ ഇതുപോലെ, അദ്ദേഹത്തിന് ചില നിലപാടുകളെല്ലാം ഉണ്ട്, പക്ഷേ മാധ്യമ വിചാരത്തിൽ അദ്ദേഹം ഏത് വിഷയത്തെയും സമീപിക്കുന്നത് മാധ്യമങ്ങളുടെ ധർമ്മം എന്ത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ചില നീതിബോധത്തോടും സമതുലിതമായ അപഗ്രഥന രീതിയോടും കൂടിയാണ് എന്നത് അന്ന്, അത് ഇപ്പൊ തുടരുന്നില്ല, അതുണ്ടായിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ഇത് ചർച്ച ചെയ്തിട്ടു, ഞാൻ മാത്രം പറയുന്നല്ല. അപ്പൊ അത്തരത്തിലുള്ള അധ്യാപകരെ, അധ്യാപക ശ്രേഷ്ഠരെ ഈ മീഡിയ അക്കാഡമിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിപ്പിക്കുന്നു എന്നത് മീഡിയ അക്കാഡമിയുടെ ഭാവനാപൂർണമായ ഒരു സമീപനമാണ്. ഇവിടെ പഠിക്കാൻ വരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വളരെ വലിയ ഒരു സൗഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. പറഞ്ഞ് രണ്ട് വാക്കിന്റെ സ്ഥാനത്ത് ഒരുപാട് വാക്കുകൾ വന്നുപോയി, ക്ഷമിക്കുക. നിങ്ങളുമായി ഈ പരിപാടിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി നിന്ന ഈ വിശിഷ്ട വ്യക്തികളെ, ശ്രീ തോമസ് ജേക്കബ്, ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, ശ്രീ എസ് ഡി പ്രിൻസ്, ശ്രീ കെ അജിത്ത്, ഇവരെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് നിങ്ങളുമായി കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇത്തരത്തിൽ ഒരവസരം തന്ന മീഡിയ അക്കാഡമിയുടെ നേതൃത്വത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് വൈകിപ്പോയെങ്കിലും ക്രിസ്മസിന്റെയും നവോത്സരത്തിന്റെയും ആശംസകൾ ഞാൻ നേരുകയാണ്. ഇവിടെ ശ്രീ തോമസ് ജേക്കബിന്റെ ആർബിട്രേഷന് ആർ എസ് ബാബു ഒരു വിഷയം വിട്ടു, അത് അതിനെക്കുറിച്ച് പറയണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോ ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇടമറുകന്റെ അനുയായികൾക്ക് ഇത് ചർച്ചാ വിഷയമാക്കിക്കൂട, കാര്യം കൃഷ്ണനും ക്രിസ്തുവൊന്നും ജീവിച്ചിരുന്നിട്ടില്ല എന്ന് തീർത്ത് ഒരു പുസ്തകം തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ് ഞാൻ, ആളാണ് അദ്ദേഹം. കുറച്ചുകാലം ഞാൻ ഇടമറുകന്റെ ഒരു ശിഷ്യനായി നടന്നിട്ടുണ്ടെന്നുള്ളതും ഞാൻ മറച്ചു വെക്കുന്നില്ല, സധൈര്യം ഇവിടെ പ്രഖ്യാപിക്കുന്നു. കുറച്ചു കാലം ശിഷ്യനായി നടന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ പറയുന്ന തരത്തിലുള്ള ക്രിസ്തു ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, ചരിത്രകാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരാളാണ് സോക്രട്ടീസ്, ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്നയാളാണ്. അങ്ങനെ ഒരുപാട് പേര്, ഹെറാക്ലിറ്റസ് ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്നയാളാണ്. എന്നാൽ ഇതിഹാസങ്ങളുടെ ഭാഗമായി വരുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അവർ എങ്ങനെയാണ്, ഇപ്പൊ ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരുന്നു, ക്രിസ്തുവിന് മുമ്പാണ് ജീവിച്ചിരുന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. ഇത്രയും ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ചോദിക്കുന്നത് അപ്പൊ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് സംശയമുള്ളത് ആരുടെ കാര്യത്തിലാണ്, അത് ഞാൻ നിങ്ങളുടെ ഭാവനയ്ക്ക് വിടുകയാണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്നാൽ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഗൗരവമായി സംശയിക്കേണ്ട, എന്നാൽ അതിമനോഹരമായ ഒരു സങ്കല്പം എന്ന നിലയിൽ കരുതേണ്ട ചരിത്രത്തിലൊരു വ്യക്തിത്വമുണ്ട്, അതാണ് പ്രമിത്യൂസ്. അപ്പൊ ഈ ജ്ഞാനം, അറിവ്, അതാരാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആദ്യം മുൻകൈയെടുത്തത് എന്നുള്ളതാണല്ലോ ഒരു ചർച്ചാ വിഷയം. അങ്ങനെ വരുമ്പോൾ പ്രമിത്യൂസിനെ കുറിച്ചുള്ള സങ്കല്പം, യവന സംസ്കാരത്തിന്റെ ഭാഗമായി പ്രമിത്യൂസിനെ കുറിച്ച് കരുതപ്പെടുന്നത് സ്വർഗത്തിൽ നിന്ന് ജ്ഞാനവും തീയും ഭൂമിയിൽ മനുഷ്യനെ മോഷ്ടിച്ചുകൊണ്ട് കൊടുത്ത ആളാണ്. അപ്പൊ മനുഷ്യനിതൊന്നും അർഹതപ്പെട്ടതല്ല എന്നൊരു സങ്കല്പം ഒന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മനുഷ്യനിൽ നിന്ന് അകറ്റി വെച്ചിരുന്നു എന്തെല്ലാം, അഗ്നിയും കലയും വിജ്ഞാനവും. പ്രമിത്യൂസ് തീരുമാനിച്ചു ദൈവങ്ങളുടെ ഈ പരിപാടി ശരിയല്ല, ഇത് മനുഷ്യന് കിട്ടണം. അങ്ങനെ സ്വർഗത്തിൽ പോയി ഈ അറിവും ജ്ഞാനവും കലയും അഗ്നിയും അത് മനുഷ്യന് കൊണ്ടുവന്ന് കൊടുത്തു, അതിനദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. ആ കഥയൊക്കെയുണ്ട്, പ്രൊമിത്യൂസ് ബൗണ്ട്, പ്രൊമിത്യൂസ് അൺബൗണ്ട്, ഉജ്വലങ്ങളായ സാഹിത്യരചനകൾ അതിനെ മുൻനിർത്തിയുണ്ട്. അതുകൊണ്ട് ഇതിഹാസത്തിൽ പ്രൊമിത്യൂസിനെയാണ് ഈ കലയുടെയും സംസ്കാരത്തിന്റെയും ആശയവിനിമയത്തിന്റെയും ഒക്കെ മേഖലയിൽ ഇടപെട്ട പ്രതിഭാശാലി എന്ന നിലയിൽ നമുക്ക് കാണാവുന്നത്. ദൈവദൂതന്മാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, പ്രാവ് പറന്നുപോയിട്ട് വന്ന് വെള്ളപ്പൊക്കം ഒക്കെ കഴിഞ്ഞു. നമുക്കറിയാം ബൈബിളിലെ സങ്കല്പം അനുസരിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ അണ്ടകടാഹം, ബഷീറിന്റെ ഭാഷയെ പറഞ്ഞാൽ ക്ഷീരപഥങ്ങൾ, ഇതെല്ലാം 6 ദിവസം കൊണ്ട് അദ്ദേഹം ദൈവം നിർമ്മിച്ചു എന്നാണ്. 6ാമത്തെ ദിവസമാണ് മനുഷ്യനെ നിർമ്മിച്ചത്. ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ക്ഷീണമായി, അപ്പൊ 7ാമത്തെ ദിവസം വിശ്രമിച്ചു അല്ലെ തോമസ് ജേക്കബ് സാറ്? 7ാമത്തെ ദിവസം അദ്ദേഹം വിശ്രമിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഞായറാഴ്ച നമുക്ക് അവധിയായിട്ട് കിട്ടുന്നു എന്നുള്ള സങ്കല്പമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് പഠനവിധേയമാക്കാവുന്നതാണ്, അന്വേഷണ വിധേയമാക്കാവുന്നതാണ്, ഇതിനെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. കാരണം നിങ്ങൾ പത്രപ്രവർത്തകർ, അത് അച്ചടി മാധ്യമമായാലും ദൃശ്യമാധ്യമമായാലും ഓൺലൈൻ മാധ്യമമായാലും മറ്റു മാധ്യമങ്ങളായാലും ചരിത്രത്തിന്റെ ആദ്യ കരട് തയ്യാറാക്കുന്നവരാണ്. പത്രപ്രവർത്തകരെ കുറിച്ചുള്ള ഒരു നിർവചനം, ചരിത്രത്തിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റാണ് നിങ്ങളുടെ റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കണം. മറ്റെന്തെങ്കിലും പരിഗണനകൾ വെച്ച് സത്യം മറച്ചുവെക്കാൻ പാടില്ല. എറർ ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ടാകാം, മറ്റു നിലയിൽ അത് സംഭവിച്ചുകൂടാ. സത്യമല്ലാത്ത കാര്യങ്ങൾ പറയാവുന്നത്, ഉദാഹരണത്തിന് എന്നെ കുറിച്ച് ആർ എസ് ബാബുയുടെ പറഞ്ഞ പല കാര്യങ്ങളും അത് സത്യമല്ല. എന്നെക്കുറിച്ച് സത്യമല്ലാത്ത എങ്ങനെ പലതും പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ അതിനെ പരിഗണിച്ചാൽ മതി. പക്ഷെ ഗൗരവമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് സത്യം തന്നെ ആയിരിക്കണം. പത്രപ്രവർത്തകർക്ക് ആ നിലയിൽ വളരെ ഗൗരവമുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞ് അസാധാരണമായ ക്ഷമാശക്തിയോടുകൂടി എൻ്റെ വാക്കുകൾ കേട്ടിരിക്കുന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ഈ ബഹുമാന്യ പ്രതിഭകളെല്ലാം, അതോടൊപ്പം നമ്മുടെ ഒപ്പമുള്ള സംഗീതജ്ഞൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ, ഇവിടെ നിന്ന് ഉത്തരേന്ത്യയിൽ പോയി ഹിന്ദുസ്ഥാനി സംഗീതം, കർണാടക സംഗീതം ഒട്ടും മോശമല്ല, പക്ഷേ ഇവിടെ ജനിച്ച് വളർന്ന, ഇവിടുത്തെ പാട്ട് കേട്ട് വളർന്നിട്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അഗ്രഗണ്യനാവുക എന്നുള്ളത് വലിയ മഹത്തായ ഒരു നേട്ടമാണ്. സംഗീത മാർത്താണ്ഡ എന്നറിയപ്പെടുന്ന സംഗീത ലോകത്തിൻ്റെ അത്യുജ്വലനായ പണ്ഡിറ്റ് ജസ്രാജ്, അദ്ദേഹമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ട്, സ്വർലേക്ക് ബന്ധമുണ്ട്. അത് സ്വർലേ പുരസ്കാരം അദ്ദേഹം തൃശ്ശൂരിൽ വന്ന് സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖരാനയും കേരളത്തിൻ്റെ സ്വാതി ഖരാനയും കൂടെ ചേർന്ന് ഒരു പുതിയ ഖരാന എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത് പണ്ഡിറ്റ് രമേശ് നാരായണൻ്റെ കൂടി പ്രേരണയാലും പ്രചോദനത്താലും ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തെയും അനുമോദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. നന്ദി, അഭിവാദനങ്ങൾ.